وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. يا حي يا قيوم برحمتك نستغيث. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين أبدا. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم توفنا مسلمين وألحقنا بالصالحين. أما بعد، سورة الطلاق إنما تفسير قرنا തുടങ്ങുന്നത് ഇൻഷാഅല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയു ഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫത്തല്ലിഖൂഹുന്ന ലഇദ്ദതിഹിന്ന വഅഹ്സുൽ ഇദ്ദഹ വത്തഖുല്ലാഹ റബ്ബകും ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന ولا يخرجن الا ان ياتين بفاحشه مبينه وتلك حدود الله ومن يتعد حدود الله فقد ظلم نفسه لا تدري لعل الله يحدث بعد ذلك امرا. سوره طلاق مدنيه സൂറത്തുകളിലൊന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ് അത്തലാഖ്. തലാഖ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നിക്കാഹ്, ഭാര്യാഭർത്തൃബന്ധം വേർപെടുത്തുന്ന കാര്യത്തിനാണ് തലാഖ് എന്ന് പറയുക. ഭർത്താവിനാണ്, ഭർത്താവിൻ്റെ കയ്യിലാണ്, പുരുഷന്റെ കയ്യിലാണ് തലാഖിന്റെ അവകാശമുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ മനുഷ്യരെ ഇരുട്ടിൽ വിട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ജീവിതത്തിൽ നമ്മുടെ ഇടപാടുകൾ, മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് അല്ലാഹു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവിലോ പരലോകത്തിലോ റബ്ബിന്റെ ദീനിലോ വിശ്വാസമില്ലാത്ത ആളുകൾ പറയുന്നത് പോലെയല്ല കാര്യം. അവർ പറഞ്ഞേക്കും, അവർ ചോദിച്ചേക്കും, എന്തിനാണ് വിവാഹം, എന്തിനാണ് തലാഖ്, എന്തിനാണ് സാമൂഹ്യ ബന്ധങ്ങൾ. ഇതൊക്കെ തോന്നിയതുപോലെ ശൂന്യവാസികളായി ജീവിച്ചാൽ പോരെ. അവർ പറയാറുണ്ട്, അവരെഴുതാറുണ്ട്, അവർ കവിത എഴുതും, അവർ പാട്ടുകൾ എഴുതും. എല്ലാം എന്തിനു വേണ്ടി? ഇൽഹാദിനു വേണ്ടി. ദീനിൽ നിന്ന് തികൻ അരാജകത്വത്തിലേക്ക്, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെയുള്ള ആളുകൾ ചോദിക്കും, എന്തിനാണ് നിങ്ങളിങ്ങനെ, നിങ്ങളുടെ ഈ കെട്ടുപാടുകൾ, നിങ്ങളുടെ ഈ വിധികളും വിലക്കുകളും അതിർവരമ്പുകളൊക്കെ എന്തിനാണ് എന്നവർ ചോദിക്കും. ചില ആളുകളാകട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ടതിൽ അതിർവരമ്പുകൾ വേണം, എന്നാൽ വേറെ ചിലതിൽ അവർക്ക് വേണ്ടതില്ല. എന്തിനാണിപ്പോ വിവാഹം പാറി നടക്കും? പറവകളൊക്കെ ഇപ്പോ കല്യാണം കഴിച്ചിട്ടാണോ? ജന്തുക്കളൊക്കെ ഇപ്പോ വിവാഹം ചെയ്തിട്ടാണോ? നിക്കാഹ് എടുത്തിട്ടാണോ എന്ന് ചോദിച്ചേക്കും. എന്നാൽ എല്ലാ കാര്യത്തിലും അവൻ ജന്തുക്കളെ പോലെ നടക്കുന്നില്ല. പറവകളും ജന്തുക്കളൊക്കെ ഒന്നും കുപ്പായിട്ടിട്ടല്ലോ നടക്കുന്നത്, അവൻ കുപ്പായിട്ടിട്ടാണ് നടക്കുന്നത്. വളരെ ലളിതമായ ലോജിക്കാണല്ലോ, ആർക്കും മനസ്സിലാകുന്ന കാര്യം. അവരൊക്കെ ജീവിക്കുന്നത് പോലെയല്ല അവൻ ജീവിക്കുന്നത്. അതിർവരമ്പുകൾ വേണ്ട എന്ന് പറഞ്ഞവൻ, അവന്റെ സ്വത്ത് ആരെങ്കിലും പോയി യാതൊരു നീതിയുമില്ലാതെ കവർന്നെടുത്താൽ, പിടിച്ചുപറിച്ചാൽ അവൻ ചോദിക്കും, എന്റെ പൈസ എങ്ങനെയാണ് നീ എടുക്കുക? എന്റെ പൈസ നീ എങ്ങനെ എടുക്കും? നീ എങ്ങനെ എന്റെ സ്വത്ത് തട്ടിപ്പറിക്കും? ഞാൻ കേസ് കൊടുക്കും നിനക്കെതിരെ. എന്നാൽ അവൻ മുൽഹിദാണെങ്കിൽ ഈ പറയുന്ന അരാജകത്വത്തിന്റെ ഒന്നും വേണ്ട, ഒരതിരും അതിർവരമ്പും വേണ്ട എന്ന് പറയുന്ന ആളാണെങ്കിൽ അവനോട് തിരിച്ചു പറയാലോ, എന്താ എന്റെ സ്വത്ത് എന്റെ സ്വത്ത്, അങ്ങനെയൊന്നുമില്ലല്ലോ. എല്ലാവർക്കും പൈസ ആർക്കും വേണമെങ്കിലും പിടിച്ചെടുക്കാം, അങ്ങനെ അതവൻ സമ്മതിക്കൂല. എന്താണ് കാര്യം? അതവന്റെ സ്വത്തിനെ ബാധിക്കുന്നത്. അപ്പൊ ചിലതിൽ അതിർവരമ്പുകൾ വേണം, ചിലതിൽ വേണ്ട എന്നാണോ, അല്ല ഒന്നിലും വേണ്ട എന്നാണോ, അല്ല എല്ലാത്തിലും വേണമെന്നാണോ? എന്താണ് ഇൽഹാദിന്റെ ആളുകൾക്ക് പറയാനുള്ളത്? സുബ്ഹാനല്ലാഹ്, നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ ഇൽഹാദിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക് ആളുകൾ കൊണ്ടുപോകാൻ വളരെ വ്യാപകമായ ശ്രമം നടക്കുന്നുണ്ട്. ഇൽഹാദിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക്, ദീൻ വേണ്ട എന്ന് പറയുന്ന വാദത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുക. ആദ്യം തന്നെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത വിളിച്ചിട്ടല്ല, അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അതാരാണ്? പിന്നെ യുക്തിവാദികൾ. യുക്തിവാദികൾ പറ്റ യുക്തിയില്ലാത്ത ആളുകൾക്കാണ് യുക്തിവാദികൾ എന്ന് പറയും. അപ്പോ യുക്തിവാദി സംഘം പോലെയുള്ള ആളുകൾ, അവർ പണ്ടുകൊണ്ടേ ചെയ്യാറുള്ളത് പച്ചക്ക് ചീത്ത വിളിക്കലാണ് ദീനിനെയും റസൂലിനൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരാരും അടുപ്പിക്കാറില്ല. അവര് പൊതുവെ മഹജൂറുകളായ ജനങ്ങൾ ഒഴിവാക്കിയ ആളുകളാണ്. എന്നാൽ ആശയം എന്താണോ അതിത് തന്നെയാണ്, ഈ ഇൽഹാദ് തന്നെയാണ്. പക്ഷെ നേരിട്ട് പറയുകയില്ല, നേർക്ക് നേരെ നമ്മളോട് അതിലേക്ക് വിളിക്കുകയില്ല. നമ്മുടെ റസൂലിനെ, നമ്മുടെ ദീനിനെ നേർക്ക് നേരെ ചീത്ത വിളിക്കുകയില്ല. മറിച്ച് ചില ആളുകൾ നമ്മെ കുഫറിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? അവർ പറയും, നിങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണ്, നിങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങളാണ് നിങ്ങളുടെയൊക്കെ പള്ളികൾക്ക് പണ്ട് കാവൽ നിന്നത്, ഞങ്ങളാണ് നിങ്ങളെ സംരക്ഷിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയും. എന്നിട്ടവൻ അതാ നമ്മെ ക്ഷണിക്കുകയാണ് സമത്വത്തിലേക്ക്, സാമൂഹ്യ നീതിയിലേക്ക്. അവന്റെ സാമൂഹ്യ നീതി ആര് പഠിപ്പിച്ചതാണ്? കുഫറിന്റെ ഇൽഹാദിന്റെ നേതാക്കന്മാർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അവർ മുസ്ലിം ഉമ്മത്തിനെ, ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിഹസിക്കും, നേരെയല്ല ഭംഗിയായി പരിഹസിക്കും. ഏതുപോലെ? അത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലെ, തട്ടിട്ട കുറെ പെൺകുട്ടികൾ അവർ റോട്ടിൽ നിന്നിങ്ങനെ ഡാൻസ് ചെയ്താൽ എന്താണ്? അതുപോലും അനുവദിക്കാത്ത കടുത്ത തീവ്രമായ കുടുങ്ങിയ ചിന്താഗതിയുടെ ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോ മുസ്ലിംകൾ തോന്നിപ്പോവും, ആർക്കെങ്കിലും ശരിയാണല്ലോ, ഇത്രയൊന്നൊരു സ്വാതന്ത്ര്യമുള്ള ദീനിലില്ലേ, ഇങ്ങനെയാണ് കൊണ്ടുപോവുക, ഇങ്ങനെയാണ് നിന്റെ ദീനിനെ കുറിച്ച് നിനക്ക് അപകർഷത ഉണ്ടാക്കുക. എന്താ ഇപ്പോ അള്ളാഹുവിന്റെ ദീനിന് ഒരാൾക്ക് നാല് ഭാര്യമാർ, ഒരു പുരുഷനാവാം? അത് ശരിയല്ല, അതൊരു നീതിയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ അവിടുത്തെ ഭാര്യമാർ, ഇതിനൊക്കെ ഒക്കെ കുറിച്ച് നേരെയല്ല ഗണ്യമായി മുസ്ലിം ഉമ്മത്തിനിടയിൽ പലതിന്റെയും പേര് പറഞ്ഞ്, രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ സംരക്ഷിക്കാൻ സ്വയം ഏറ്റെടുത്തവരെ പോലെ ഒക്കെ വന്ന് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അപകർഷത ഉണ്ടാക്കും. ഇസ്സത്തില്ലാത്തവരായി നമ്മുടെ ദീനിനെ കുറിച്ച്, ഇസ്സത്തില്ലാത്ത അന്തസ്സില്ലാത്ത ആളുകളായി നമ്മെ മാറ്റും. പിന്നീട് കൊണ്ടുപോവുക ശരിയായ കുഫറിലേക്കാണ്, തനി കുഫറിലേക്ക്. അള്ളാഹുവിലും അവന്റെ ദീനിലും ഒരു വിശ്വാസവും ഇല്ലാത്ത ആളുകൾ. എന്നാൽ ഇവരിൽ പലരിലും നമ്മൾ കണ്ടിട്ടുള്ള കുഫുർ, അതവർ പരസ്യമായി ഉറക്കെ പറയുകയില്ല, ഇടക്കൊക്കെ പള്ളിയിലും വരും. എന്നോട് ഇതുപോലെ താനി മുർത്തദായിട്ടുള്ള, കാഫിറായിട്ടുള്ള ഒരാൾ, അവൻ തന്നെ സമ്മതിക്കുന്നതാണ് അതിന്, പരലോകത്തിൽ വിശ്വാസമില്ല, ഈ ദീനിൽ വിശ്വാസമില്ല, പക്ഷെ പറയാണ്, ഇടക്കൊക്കെ ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, എല്ലാരും കാണാലോ, വന്ന് നിസ്കരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ എന്തിനാണ് പോകുന്നത്? ആളുകളൊക്കെ കാണാൻ, പരിചയം പുതുക്കാൻ വേണ്ടി. ഇങ്ങനെ തനി ഇൽഹാദിലേക്ക്, അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിക്കുന്ന ലാദീനിയ എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. ഒരു ദീനും ഹക്കല്ല, ഒന്നുമില്ല എന്ന് പറയുന്ന വൃത്തികെട്ട വാദത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകുന്ന ചതിക്കുഴികൾ അതിന്റെ ആളുകൾ അത് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. അപ്പൊ സഹോദരങ്ങളെ, അതിർവരമ്പുകൾ പറ്റ വേണ്ട എന്നാണോ ഇവർ പറയുന്നത്? ഞാൻ ഈ പറഞ്ഞതുപോലെ പല ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയേണ്ടി വരും. അവർ ചിലർ പറയുന്നു, അതാ നിങ്ങളുടെ സ്ത്രീകളിങ്ങനെ സ്ത്രീകളെ ഒതുക്കി അവരെ മൂടിവെച്ചതുകൊണ്ടാണ് നാട്ടിൽ പല കുഴപ്പങ്ങളുണ്ടാകുന്നത്, സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്, അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അവൻ പറയുന്നത്. എന്നാ ശരി, തിരിച്ചെന്ന പിന്നെ അവന്റെ വീട്ടിലെ പെൺമക്കളെയും ഒക്കെ ചിലർ പരസ്യമായി പറയുകയാണ്, ഒരു നാണവുമില്ലാതെ ലജ്ജയുമില്ലാതെ പറയുകയാണ്. അവരെ മൂടി ഇങ്ങനെ നടത്തിയാൽ ആളുകൾക്ക് എന്താണ് ഈ മൂടി വെച്ചത് എന്നറിയാൻ വേണ്ടി അവർ സ്ത്രീകളെ ദ്രോഹിക്കുമെന്ന്. എന്നാ ശരി, ജനങ്ങൾക്ക് ഒന്നും വേണ്ടല്ലോ, അവന്റെ പെങ്ങളെയും പെമ്മക്കളൊക്കെ അവൻ ഒന്നും മൂടാതെ നടന്നോട്ടെ റോട്ടിലൂടെ. എന്താണ് മൂടി വെച്ചതെന്ന് ജനങ്ങൾക്കൊരാകാംക്ഷ ഉണ്ടാവില്ലല്ലോ, എല്ലാം തുറന്നിട്ട് അങ്ങനെ നടന്നാൽ അങ്ങനെ നടത്തുവോ? ഇല്ല. അവന്റെ പെൺമക്കളുടെയും അവന്റെ ഭാര്യയുടെയും അവന്റെ പമ്മങ്ങന്മാരുടെ ഒക്കെ വിഷയത്തിൽ ഈ പറയുന്ന അരാജകത്വം, ആർക്കും എന്തും തോന്നിയതുപോലെ ജീവിക്കാം, ആർക്കും ആരുമായി ബന്ധപ്പെടാം എന്ന് പറയുന്ന അവസ്ഥ അവൻ നടപ്പിലാക്കുമോ? ഇല്ല. അപ്പൊ ഇൽഹാദിന്റെ ആളുകൾ കലഹിലാണ്, അവർ ഇത്തിറാബിലാണ്, അവർക്ക് അവരുടെ ആശയം തമ്മിൽ തികഞ്ഞ വൈരുദ്ധ്യമാണ്. എന്റെ പേര് പോലെ തന്നെ ഭൗതിക വൈരുദ്ധ്യാധിഷ്ഠിതവാദമാണല്ലോ, അതങ്ങനെ തന്നെയാണ്, തികഞ്ഞ വൈരുദ്ധ്യമാണ്. ഇൽഹാദിന്റെ ആളുകൾ അവരെപ്പോലെ അസ്വസ്ഥതയിലും അവരെപ്പോലെ വെപ്രാളത്തിലും ഒരു ശാന്തിയുമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടർ വേറെ ഇല്ല. അത് ചിലപ്പോ ചോരത്തിളപ്പിൽ ചെറുപ്പത്തിൽ അവൻ തിരിച്ചറിയണമെന്നില്ല, അവസാന കാലത്ത് മരണസമയത്ത് അവൻ തീർച്ചയായും തിരിച്ചറിയും. ലോകത്തറിയപ്പെട്ട പല നിരീശ്വരവാദികളുടെയും അന്ത്യം ആത്മഹത്യയായിരുന്നു. അറിയപ്പെട്ട അതിനുവേണ്ടി വാദിച്ച, പുസ്തകങ്ങൾ എഴുതിയ, ഇസ്ലാമിനെതിരിൽ സംസാരിച്ച ആളുകളൊക്കെ ഒടുക്കം തന്നെ തൂങ്ങിച്ചാകുക അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടുക, ഇങ്ങനെ പലതുമായിരുന്നു. അപ്പൊ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുക? ആകാശത്തുനിന്ന് വീണവനെ പോലെയാണവൻ. ആകാശത്തുനിന്ന് വീണവനെ പോലെ അവന് ഒരവലംബവുമില്ല. അള്ളാഹു അവനെ കൈവിട്ടിരിക്കുന്നു, അവന്റെ കൈപിടിക്കാൻ ആരുണ്ട്? അള്ളാഹു അവൻ ഒഴിവാക്കിയിരിക്കുന്നു, അള്ളാഹുവിന്റെ വെളിച്ചത്തിൽ നിന്ന് അവൻ പുറത്തുപോയിരിക്കുന്നു, അവൻ ഇരുട്ടിലാണുള്ളത്. അള്ളാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുമാതി ഇലൻ നൂർ വല്ലദീന കഫറു ഔലിയാഉഹുമു ത്താഗൂത് യുഖ്രിജൂനഹും മിനൽ നൂരി ഇലൽ ളുമാത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ അള്ളാഹു വലിയുല്ലദീന ആമനു, അള്ളാഹു മുഅ്മിനുകളുടെ വലിയാകുന്നു. യുഖ്രിജുഹും മിനൽ ളുമാതി ഇലൻ നൂർ, അള്ളാഹു അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നു. വല്ലദീന കഫറു ഔലിയാഉഹുമു ത്താഗൂത് യുഖ്രിജൂനഹും മിനൽ നൂരി ഇലൽ ളുമാത്. കാഫിറുകളുടെ വലി അത് താഗൂത്താകുന്നു, അവരെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ എന്നതുപോലെ ഇരുട്ടിലാണവർ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ നമുക്ക് വ്യക്തമായി വിവരിച്ചു തന്നിരിക്കുന്നു. അവൻ നമ്മെ ഇരുട്ടിലാക്കിയിട്ടില്ല. മനുഷ്യ, ഈ ഭൂമിയിൽ നീ വെറുതെ പടക്കപ്പെട്ടവനല്ല, നീ ഇവിടെയുള്ള ബാക്കി ജന്തുക്കളെ പോലെയല്ല, മറിച്ച് അള്ളാഹു റബ്ബുൽ ആലമീൻ നിന്നെ പഠിച്ചത് വ്യക്തമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അള്ളാഹു നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നീ എങ്ങനെ ജീവിക്കണമെന്ന്. അവന്റെ ഹുദ, അവന്റെ സന്മാർഗം അവന്റെ റസൂലുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ്, മനുഷ്യൻ ഒഴിവാക്കാൻ സാധിക്കാത്തതാണ് വിവാഹം എന്നത്. എന്നാൽ വിവാഹം എന്നത്, നിക്കാഹ് എന്നത് നസ്രാനികൾ പറയുന്നത് പോലെ ദൈവം ചേർത്തത് നമ്മൾ മുറിക്കുകയില്ല എന്നവർ പറയാറുണ്ട്. എന്താ തലാക്ക് പാടില്ല, ദൈവം ചേർത്തത് നമ്മൾ മുറിക്കുകയില്ല, അപ്പൊ എന്ത് പറ്റൂല, തലാഖ് പറ്റുകയില്ല എന്ന് അവർ പറയാറുണ്ട്. എന്നതുപോലെയല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അനിവാര്യമായ സന്ദർഭങ്ങളിൽ തലാഖിന് അനുമതി നൽകിയിരിക്കുന്നു. വിവാഹിതരായവർക്ക് വേർപെടുത്താൻ, അബന്ധം വേർപെടുത്താനുള്ള അനുമതി അള്ളാഹു സുബ്ഹാനഹു വതആല പല നിലക്ക് നൽകിയിരിക്കുന്നു. അതിലൊന്നാണ് തലാഖ്. പുരുഷൻ ബന്ധം വേർപെടുത്തുന്നതിനാണ് തലാഖ് എന്ന് പറയുന്നത്. സ്ത്രീകൾ നേരെ വിവാഹബന്ധം വേർപെടുത്തുക എന്ന ഒരു വകുപ്പും ഇസ്ലാമിലില്ല. പുരുഷന് തലാഖ് എന്നതുപോലെ സ്ത്രീക്ക് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന രൂപത്തിലുള്ള ഒരു ബന്ധം വേർപെടുത്തൽ ഇസ്ലാമിലില്ല. ഫസ്ഖ് ആകട്ടെ, ഖുൽ ആകട്ടെ, ഇത് രണ്ടും സ്ത്രീ നേരെ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിക്കുന്നതല്ല, മറിച്ച് അതിന്റെ വ്യക്തമായ കാരണങ്ങൾ ഇസ്ലാമിക ഖാദിയെ, വിധികർത്താവിനെ, ഖാദിയില്ലാത്ത നാടുകളാണെങ്കിൽ ഖാദിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ ഈ സ്ത്രീ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്നിട്ട് ആ ഖാദിയാണ് ഫസ് അല്ലെങ്കിൽ ഖുല അതിന്റെ വിധി നടപ്പിലാക്കുക. അല്ലെങ്കിൽ പുരുഷൻ ഖുലഇനെ സമ്മതിച്ചാൽ ശരി, അവർ രണ്ടുപേരും തമ്മിൽ തീരുമാനിച്ചാൽ മതിയാവും. ഫസ് ഖുല എന്നാൽ സ്ത്രീ പുരുഷനിൽ നിന്ന് ബന്ധം ഒഴിവാകലാണ്. പക്ഷെ അവൾ മാത്രം തീരുമാനിച്ചാൽ പോരാ, പുരുഷൻ സമ്മതിക്കേണ്ടതുണ്ട്. അവൾക്ക് കൊടുത്ത മഹറോ അല്ലെങ്കിൽ പകരമായി എന്തെങ്കിലുമോ, ഇനി മക്കളുണ്ടെങ്കിൽ മക്കളുടെ ചെലവിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടോ ആ ബന്ധം അവൾ ഒഴിവാക്കുക, അതാണ് ഖുല എന്ന് പറയുക. പുരുഷന്റെ സമ്മതത്തോടെ പുരുഷൻ അതിൽ നിന്ന് ഒഴിവാവുക, അത് വാങ്ങിയിട്ട്. ഫസ്ഖ് എന്നാൽ ഇതൊന്നുമില്ലാതെ ആ ബന്ധം നടക്കാത്തതുപോലെ ദുർബലപ്പെടുത്തുക, അതിനാണ് ഫസ്ഖ് എന്ന് പറയുക. ആ ബന്ധം നടന്നിട്ടേ ഇല്ല എന്നതുപോലെ ദുർബലപ്പെടുത്തുക. ഈ ഉദാഹരണത്തിൽ ഒരു പെണ്ണിന്റെ പ്രായപൂർത്തിയായ ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളെ വിവാഹം ചെയ്യിപ്പിച്ചാൽ അവൾ ഖാദിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എന്റെ സമ്മതമില്ലാതെയാണ് വിവാഹം നടത്തിയിട്ടുള്ളത്, ഇത് ദുർബലപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഖാദി എന്ത് ചെയ്യണം? അത് ദുർബലപ്പെടുത്തണം. പ്രായപൂർത്തിയായ ഒരു പെണ്ണ് ആണെങ്കിൽ അവളുടെ സമ്മതത്തോടെ മാത്രമേ അവളെ വിവാഹം ചെയ്യിക്കാൻ അവളുടെ വലിയന് പാടുള്ളൂ. വലിയില്ലാതെ നിൽക്കാനില്ല, പക്ഷേ അവളുടെ സമ്മതം ആവശ്യമാണ്. അപ്പൊ പെണ്ണ് ഖാദിയുടെ അടുത്ത് പറഞ്ഞ, എന്റെ സമ്മതം ഇല്ലാതെയാണ് വിവാഹം ചെയ്യിച്ചത്. അപ്പൊ ഖാദി അത് അയാൾക്കത് ദുർബലപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണ് ഫസ്ഖ് എന്ന് പറയുന്നത്, ഇല്ലാത്തതുപോലെ ആക്കുക, നടക്കാത്തതുപോലെ ദുർബലപ്പെടുത്തുക. അപ്പൊ ഇതിലൊന്നിലും തന്നെ സ്ത്രീ ഒറ്റക്ക് പുരുഷൻ തലാക്ക് ചെല്ലുന്നത് പോലെ സ്ത്രീക്കത് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ നിയമമില്ലാത്തത്? ഇൽഹാദിന്റെ ആളുകൾ മനസ്സിലാക്കുക, സ്ത്രീയും പുരുഷനും ഒരുപോലെ അല്ലാത്തത് കൊണ്ട്. ആണും പെണ്ണും ഒരുപോലെയല്ല. ഇവരാദ്യം പഠിച്ചു വെച്ച ഏറ്റവും വലിയ വിഡ്ഢിത്തമതാണ് ആണും പെണ്ണും ഒന്നാണ്. സ്ത്രീ പുരുഷ സമത്വം ഒരിക്കലും സമമാവുകയില്ല. എങ്ങനെയാണ് സമമാവുക? അള്ളാഹു പറയുന്നു, വലൈസ ദക്കറുക്കൽ ഉൻഹ, അള്ളാഹുവിന്റെ കിതാബിലെ വാക്കാണ്. സൂറത്തു ആലി ഇംറാൻ അള്ളാഹു പറഞ്ഞു, വലൈസ ദക്കറുക്കൽ ഉൻഹ, ആണും പെണ്ണും ഒരുപോലെയല്ല. റബ്ബു സുബ്ഹാനഹു തആലയുടെ വാക്ക് വന്നിട്ടുണ്ട്. നോക്ക്, സാമാന്യ ബുദ്ധിയുള്ള ആഖിറുള്ള ഏതൊരു ആൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്, ആണും പെണ്ണും ഒരുപോലെയല്ല. ആർക്കാണ് അറിയാത്തത്? ഇത് പറയുന്നത് രണ്ടും ഒരുപോലെയാണെന്ന് പറയുന്നവനും അറിയാം, ഇത് രണ്ടും ഒരുപോലെയല്ല. അതാർക്കാണ് അറിയാത്തത്? അത് കുട്ടികൾക്കൊക്കെ അറിയാലോ. ആർക്കാണ് ആണും പെണ്ണും ഒന്നാണെന്ന്, ഒരുപോലെയാണെന്ന് ആരാണ് പറയുക? അല്ല, അവരുടെ ശരീരത്തിൽ വ്യത്യാസമുണ്ട്, അവരുടെ ബുദ്ധിയിൽ വ്യത്യാസമുണ്ട്, അവരുടെ ചിന്തയിൽ വ്യത്യാസമുണ്ട്, അവരുടെ ശബ്ദത്തിൽ വ്യത്യാസമുണ്ട്, അവരുടെ വികാരങ്ങളിൽ വ്യത്യാസമുണ്ട്, എല്ലാത്തിനും വ്യത്യാസമുണ്ട്. ആണിനും പെണ്ണിനും ഒരുപോലെയല്ല, ആണിന് വേറെ പെണ്ണിന് വേറെയാണ് നിയമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ളത് പല കാര്യങ്ങളിലും. അപ്പൊ തലാഖ് പുരുഷൻ ചെയ്യുന്നതാണ് തലാഖ്. അള്ളാഹു റബ്ബുൽ ആലമീൻ സ്ത്രീകളെ ദുൽമ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവരോട് അനീതി കാണിക്കാൻ റബ്ബ് ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, ഒരു പടപ്പിനോടും റബ്ബ് സുബ്ഹാനഹു വതആല അനീതി കാണിക്കുകയില്ല. അള്ളാഹുവിന്റെ കിതാബിലെ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലെ നിയമങ്ങൾ ഏതും, ഇസ്ലാമിന്റെ നിയമങ്ങൾ ഏതും നീതി മാത്രമാണ്. അതിലൊരനീതിയുമില്ല, അതിലൊരക്രമവുമില്ല. മറിച്ച് തലാഖ് ചെയ്യപ്പെടുന്ന സ്ത്രീയെ ഏറ്റവും നല്ല നിലക്ക് അത് ചെയ്യാനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ കൽപ്പിച്ചിട്ടുള്ളത്. നോക്കിയത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹൻ നബി, ഓ നബിയെ. അള്ളാഹു ആദ്യം അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിളിച്ചത്. എന്നാൽ പിന്നെ പറയുന്നത് നോക്കൂ, ഇദാ തല്ലഖ്തും, ഇദാ തല്ലഖ്ത എന്നല്ല, ഇദാ തല്ലഖ്തും, നിങ്ങൾ തലാഖ് ചൊല്ലിയാൽ, അന്നിസാഅ സ്ത്രീകളെ. അപ്പൊ നോക്ക്, നിങ്ങൾ എന്ന അള്ളാഹുവിന്റെ അഭിസംബോധന ആരെയാണ്? പുരുഷന്മാരെ. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പെട്ടോ? ഇല്ല, പുരുഷന്മാരെ. അള്ളാഹുവിന്റെ കിതാബിൽ ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിൽ ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ അഭിസംബോധന. എങ്ങനെ? അള്ളാഹു നിങ്ങൾ എന്ന് വിളിച്ചാൽ അത് ആരെയാണ്? പുരുഷന്മാരെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലിയാൽ, നിങ്ങളിലെ പുരുഷന്മാർ നിങ്ങളിലെ സ്ത്രീകളെ തലാഖ് ചൊല്ലിയാൽ എന്നല്ലോ, മറിച്ച് നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലിയാൽ. അള്ളാഹുവിന്റെ അഭിസംബോധന പുരുഷന്മാരെയാണ്. എന്തുകൊണ്ടാണത്? അർജാലു ഖവ്വാമുൻ അലന്നിസാ, പുരുഷന്മാർ സ്ത്രീകൾക്ക് മുകളിൽ അധികാരമുള്ളവരാണ്, അവരെ നിയന്ത്രിക്കേണ്ട അവരുടെ നേതാക്കന്മാരാണ് പുരുഷന്മാർ. സ്ത്രീകൾ അവരുടെ തവാബിആണ്, അവരുടെ പിന്നാലെ ചെല്ലുന്ന അവരനുസരിക്കുന്നവരാണ്. അള്ളാഹു അങ്ങനെയാണ് ആണിനെയും പെണ്ണിനെയും പഠിച്ചിട്ടുള്ളത്. അത് പുരുഷൻ അവന്റെ ബാധ്യതകൾ നിറവേറ്റണം, സ്ത്രീകൾ അവരുടെ ബാധ്യതകൾ നിറവേറ്റണം, അല്ലെങ്കിൽ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിന് ഉത്തരവാദി അള്ളാഹുവിന്റെ ദീനല്ല, മറിച്ച് അത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. നോക്ക്, അള്ളാഹു അവന്റെ കിതാബിൽ ഒരു നിയമം ഒരു കാര്യം വാജിബാക്കിയാൽ അടിസ്ഥാനപരമായി അത് ആണിനും പെണ്ണിനും ബാധകമാണ്. അള്ളാഹുവിന്റെ അഭിസംബോധന പുരുഷന്മാരോടാണെങ്കിലും പിന്നെ ആണിന് ഖാസാണ് പെണ്ണിന് ഖാസാണ് എന്നതിന് പ്രത്യേകം തെളിവാണ്. ഉദാഹരണത്തിന് നോക്ക്, യായുഹല്ലദീന ആമനുത്തഖുല്ലാ, ഓ മുഅ്മിനുകളെ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് അള്ളാഹു കൽപ്പിച്ചാൽ ആണിനും ബാധകമാണ് പെണ്ണിനും ബാധകമാണ്. എന്നാൽ പുരുഷന് മാത്രമേ അത് ബാധകമുള്ളൂ അല്ലെങ്കിൽ പെണ്ണിന് മാത്രമേ അത് ബാധകമാവൂ എന്ന് കിട്ടണമെങ്കിൽ പ്രത്യേകം തെളിവാണ്, പ്രത്യേകം തെളിവാണ്. ഏതുപോലെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത് പോലെ. അപ്പോ അള്ളാഹുവിന്റെ കൽപ്പനകൾ അഭിസംബോധന പുരുഷനോടാണെങ്കിലും പൊതുവെ അമ്ർ എല്ലാവർക്കും ബാധകമാണ്. ഏതെങ്കിലും ഒരു കൂട്ടർക്ക് ഖാസാണെന്നതിന് പ്രത്യേകം തെളിവാണ്. എന്നാൽ അള്ളാഹുവിന്റെ അഭിസംബോധന പുരുഷന്മാരോടാണ്, അത് പുരുഷന്മാർക്കുള്ള ശ്രേഷ്ഠതയാണ്. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما انفقوا من اموالهم. الله പറഞ്ഞു, പുരുഷന്മാർ സ്ത്രീകൾക്ക് മുകളിൽ അധികാരമുള്ളവരാണ്, അവരിൽ ചിലരെക്കാൾ അള്ളാഹു ഫദ്ൽ ശ്രേഷ്ഠത നൽകിയതിനാൽ, അഥവാ പുരുഷന്മാർക്ക് അള്ളാഹു സ്ത്രീകളെക്കാളും ശ്രേഷ്ഠത നൽകിയതിനാൽ, وبما انفقوا من اموالهم അവരവരുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചതിനാൽ. അപ്പൊ സ്ത്രീയുടെ നഫഖ, സ്ത്രീയുടെ ചെലവ് ആരുടെ ബാധ്യതയാണ്? പുരുഷന്റെ ബാധ്യതയാണ്. എല്ലാ ഘട്ടത്തിലും പുരുഷൻ അള്ളാഹു സ്ത്രീയെ അള്ളാഹു സുബ്ഹാനഹു തആല പുരുഷന്റെ സംരക്ഷണയിലാക്കിയിരിക്കുന്നു. അവരുടെ വസ്ത്രവും അവരുടെ ഭക്ഷണവും അവളുടെ പാർപ്പടവും എല്ലാം പുരുഷന്റെ ബാധ്യതയാണ്. ഒന്നുകിൽ മകൻ എന്ന നിലക്ക്, ആങ്ങള എന്ന നിലക്ക്, ഉപ്പ എന്ന നിലക്ക്, ഭർത്താവ് എന്ന നിലക്ക് എല്ലാം. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഒരു ബാധ്യതയും ആർക്കില്ല, സ്ത്രീക്കില്ല. അവകാശങ്ങൾ വേണ്ടുവോളമുണ്ട്, സാമ്പത്തികമായി എന്തില്ല, ഒരാൾക്കും അധ്വാനിച്ചു കൊടുക്കണം എന്ന ബാധ്യത സ്ത്രീക്ക് ഇല്ല എന്ന്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല അതില്ലാഞ്ഞിട്ടുകൂടി അവർക്ക് സ്വത്തിൽ അവകാശം നൽകിയിരിക്കുന്നു. അതില്ലാഞ്ഞിട്ടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് കച്ചവടം ചെയ്യാൻ അള്ളാഹു അവരെ അനുവദിച്ചിരിക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ അവർ കച്ചവടം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അവർ അവരുടെ ചരക്കുകൾ വിറ്റഴിക്കാൻ ആളുകളെ ഏർപ്പാടാക്കിയിരുന്നു, അത് വിറ്റവർക്ക് ലാഭം കൊണ്ടുകൊടുക്കും. അതുപോലെ അങ്ങനെ പൈസ സമ്പാദിച്ചിരുന്നു അവർക്ക് സാധിക്കുന്ന ഹറാമല്ലാത്ത മാർഗത്തിലൂടെ. അള്ളാഹു അനുവദിച്ചതാണ് സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ അവരിങ്ങനെ സമ്പാദിക്കാറുണ്ടായിരുന്നു, എന്തിനു വേണ്ടി, സദഖ ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പൊ അള്ളാഹു അവർക്ക് സാമ്പത്തികമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, സ്വത്തിൽ അവകാശം നൽകിയിരിക്കുന്നു. എന്നാൽ ഒരു ബാധ്യതയും അവർക്ക് റബ്ബ് സുബ്ഹാനഹു വതആല കൊടുത്തിട്ടുമില്ല. യായുഹ നബി, ഓ നബിയെ, ഇദാ തല്ലഖ്തുമുൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലിയാൽ, അഥവാ മൊത്തം ഉമ്മത്തിനോട് അള്ളാഹു പറയുന്നു. ഇബ്നു കസീർ പറയുന്നു, ഖൂതിബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലൻ തശ്രീഫൻ വ തക്രീമ ഖൂതിബ, അഥവാ അഭിസംബോധന ചെയ്യപ്പെട്ടു, അള്ളാഹു അഭിസംബോധന ചെയ്തു. അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തു. ഖുതിബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ് അഭിസംബോധന ചെയ്യപ്പെട്ടു. അള്ളാഹു നബിയെ വിളിച്ചു പറഞ്ഞു, ഔവലൻ ആദ്യം, എന്തിനാണ്, തശ്രീഫൻ വ തക്രീമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ള ഒരു ആദരവ് എന്ന നിലക്ക്. സുമ്മ ഖാതബൽ ഉമ്മത തബഅ, പിന്നെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നാലെ ഉമ്മത്തിനെയും അഭിസംബോധന ചെയ്തു. എവിടെയാണ് അത് വന്നത്? യാ യുഹൻ നബി, അതാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇതാ തല്ലഖ്തും, നിങ്ങൾ എന്ന് പറഞ്ഞത്, നിങ്ങൾ തലാഖ് ചൊല്ലിയാൽ എന്ന് പറഞ്ഞതിൽ എല്ലാവരും പെട്ടു, ഉമ്മത്ത് മുഴുവൻ പെട്ടു. ഇതാ തല്ലഖ്തും ഉന്നിസാ, നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലിയാൽ ചൊല്ലുകയാണെങ്കിൽ, ഫത്തല്ലിഖൂഹുന്ന, നിങ്ങൾ അവരെ തലാഖ് ചൊല്ലുക, ലിഇദ്ദതിഹിന്ന, അവരുടെ ഇദ്ദക്ക് അനുസരിച്ച്, അവരുടെ ഇദ്ദക്ക് അനുസരിച്ച്. ഇവിടെ ഇദ്ദ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇദ്ദ എന്നാൽ ഇവിടെ അർത്ഥം അത്തുഹുറു മിൻ ഗൈരി ജിമാഇൻ, അത്തുഹുറു മിൻ ഗൈരി ജിമാ. സഹാബത്തിൽ നിന്ന് മുൻഗാമികളിൽ നിന്നൊക്കെ റിവായത്ത് വന്നിട്ടുള്ളതാണ് ഇദ്ദ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഒരു സമയമെന്നാണ്. ഏതാണ് ഇവിടുത്തെ സമയം? അത്തുഹുറു മിൻ ഗൈരി ജിമാ, സ്ത്രീകൾ അവർ തുഹറിലായിരിക്കെ, അഥവാ ആർത്തവത്തിലല്ലായിരിക്കെ, മെൻസസ് പീരീഡിൽ അല്ലാതിരിക്കെ ഉള്ള സമയത്ത് മാത്രമേ തലാഖ് ചെയ്യാവൂ. മിൻ ഗൈരി ജിമാഇൻ, അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ശുദ്ധികാലത്ത് മാത്രമേ തലാഖ് ചെയ്യാവൂ എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. യാ അയ്യുഹൻ നബി ഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫത്തല്ലിഖൂഹുന്ന ലഇദ്ദതിഹിൻ, അവരുടെ ഇദ്ദയിൽ നിങ്ങൾ അവരെ തലാഖ് ചൊല്ലുക. ഏതാണ് ഈ ആദ്യം പറഞ്ഞ ഇദ്ദ സമയം? അത്തുഹുറു മിൻ ഗൈരി ജിമാ, ജിമാ ഇല്ലാതെ അഥവാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ശുദ്ധികാലം. ഹൈദിന്റെ സമയത്ത് പാടില്ല. അതുപോലെ ഹൈദല്ല, ഹൈദിൽ ശാരീരിക ബന്ധം പാടില്ലല്ലോ. ഹൈദല്ലാത്ത സമയത്ത് അവർ ശുദ്ധിയിലായിരിക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴും പാടില്ല. ഹൈദിന് ശേഷം കൊണ്ടും ശുദ്ധിയാകണം, എങ്കിൽ മാത്രമേ തലാഖ് പാടുള്ളൂ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ലഇദ്ദതിഹിന്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്താണ് അതിനുള്ള തെളിവ്? ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള, അതുപോലെ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. അന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ അഖ്ബറ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അന്നഹു തല്ലഖ ഇംറാഅത്തൻ ലഹു വഹിയ ഹായിദ്, അവിടുന്ന് അദ്ദേഹത്തിന്റെ ഒരു ഭാര്യയെ, അവിടുത്തെ ഒരു ഭാര്യയെ അവിടുന്ന് തലാഖ് ചൊല്ലി. ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ സഹാബി, വഹിയ ഹായിദ്, തലാഖ് ചൊല്ലിയ സമയത്ത് ഭാര്യ ഹായിദ് ആയിരുന്നു. ഹായിദ് എന്നാൽ അർത്ഥവകാരിയായിരുന്നു. ഫദക്കറ ഉമർ, ഇത് ഉപ്പയായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ ഉപ്പയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫദക്കറ ഉമറു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് ഉമർ ഇത് പറഞ്ഞു കൊടുത്തു. ഇതാ ഇബ്നു ഉമർ ഇങ്ങനെ മകൻ അബ്ദുല്ലാ ഇങ്ങനെ അവന്റെ ഒരു ഭാര്യയെ തലാഖ് ചൊല്ലിയിട്ടുണ്ട്, പക്ഷെ ഹൈദിലായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെട്ടു, അവിടത്തേക്ക് കോപം വന്നു. ثم قال, എന്നിട്ട് പറഞ്ഞു, ലിയുറാജിഅഹ, പറ്റുകയില്ല, യുറാജിഅഹ, അവളെ തിരിച്ചെടുക്കണം. ثم يمسكها حتى تطهر, എന്നിട്ട് ശുദ്ധിയാകുന്ന കാലം വരെ കാത്തിരിക്കണം. ഹൈദിന് തലാഖ് ചൊല്ലിയാൽ ആ ശുദ്ധിയാകുന്ന സമയം വരെ കാത്തിരുന്ന പോലെ, ثم تحيض فتطهر, വീണ്ടും ഹൈദ് വരികയും വീണ്ടും ശുദ്ധിയാവുകയും വേണം. ഫഇൻ ബദലഹു, അങ്ങനെ എന്നിട്ട് അവന് തോന്നുകയാണ് യുത്തല്ലിഖഹ, തലാഖ് ചൊല്ലാൻ, ഫലിയുത്തല്ലിഖഹ, എങ്കിൽ തലാഖ് ചൊല്ലട്ടെ. പാഹിറൻ, അവൾ ശുദ്ധിയിലായിരിക്കെ, ഖബ്ല അൻ യമസ്സഹ, അവളെ സ്പർശിക്കുന്നതിന് മുമ്പ് അഥവാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ്. ഫതിൽകൽ ഇദ്ദതു ലതി അമറ അല്ലാഹു അസ്സ വജൽ, അതാണ് അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞ ഇദ്ദ, അതാണ് അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞ ഇദ്ദ. ഏതായത്തിൽ? സൂറത്തു തലാഖിൽ ഒന്നാമത്തെ ആയത്ത്. യാ അയ്യുഹൻ നബി ഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫത്തല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന, യാ അയ്യുഹൻ നബി, ഓ നബി, ഇദാ തല്ലഖ്തുമുൻ നിസാഅ, നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചൊല്ലുകയാണെങ്കിൽ, ഫത്തല്ലിഖൂഹുന്ന, അവരെ തലാഖ് ചൊല്ലുക, ലിഇദ്ദതിഹിന്ന, അവരുടെ ഇദ്ദയിൽ. ഏതാണ് ഈ ഇദ്ദ? തലാഖ് ചൊല്ലാൻ അനുവാദമുള്ള ഇദ്ദ ഹൈദിലല്ലാതിരിക്കെ മെൻസസ് പീരീഡിൽ പാടില്ല, അർത്ഥവകാരിയായിരിക്കെ പാടില്ല, ശുദ്ധിയിലായിരിക്കെ, അതുപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ആ ശുദ്ധികാലത്ത്, എങ്കിൽ മാത്രമേ തലാഖ് പാടുള്ളൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പറഞ്ഞത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുള്ളത്. എന്നാൽ ഇവിടെ ഒരു മസാലയുണ്ട്, ഇവിടെ ഒരു വിഷയമുണ്ട്. എന്താണത്? ഇങ്ങനെ തലാഖ് ചൊല്ലുക എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. പക്ഷേ ഈ തലാഖ് ഒരാൾ ചെയ്താൽ അത് നടക്കുമോ ഇല്ലേ എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം ഹറാമാകലും അത് സംഭവിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കാര്യം ബാത്തിലാണെന്ന് പറയലും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കാര്യം ഒരാൾ ചെയ്താൽ അത് നോക്ക്, നോമ്പിൽ എന്ത് പറയരുത്? കളവ് പറയാൻ പാടില്ല, ഗൈബത്ത് പറയരുത്, ഫാഹിഷായ വർത്തമാനം പറയരുത്, ഹറാമാണ്, അല്ലാത്ത സമയത്ത് ഹറാമാണ്, നോമ്പിന് ഹറാമാണ്, നോമ്പിനത് പറയൽ ഹറാമാണ്. പക്ഷേ അയാളെടുത്ത നോമ്പ് അള്ളാഹുവിങ്കൽ അയാൾക്ക് അജർ കിട്ടുമോ ഇല്ലേ, അത് റബ്ബിങ്കലുള്ള വിഷയമാണ്. പക്ഷെ അയാളുടെ ദുനിയാവിലെ ഹുക്കുമനുസരിച്ച് അത് ബാത്തിലായോ ഇല്ലേ, ബാത്തിലായിരിക്കില്ല എന്ന് പറഞ്ഞാൽ, ഒരാള് റമദാനിൽ നോമ്പിലായിരിക്കെ കളവ് പറഞ്ഞു, ഹറാമാണ് പാടില്ല, മറ്റൊരാളെ ഖീബത്ത് പറഞ്ഞു, ഹറാമാണ് പാടില്ല, പക്ഷെ അങ്ങനെ പറഞ്ഞുപോയി, ആ നോമ്പ് അയാൾ നോറ്റു കൂട്ടണോ വേണ്ടേ, അവിടെയാണ് ബാത്തിലാണോ ഇല്ലേ എന്നുള്ള വിഷയം വരിക. ബാത്തിലാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും അയാള്? ആ നോമ്പ് ഒന്നുകൂടി ആ നിയത്തിൽ നോറ്റ് വിട്ടണം. അത് വേണോ വേണ്ടേ? നോമ്പിൽ ഒരാൾ കളവ് പറഞ്ഞാൽ റമദാനിൽ, ഒരാൾ ഗൈബത്ത് പറഞ്ഞാൽ വേണ്ടതില്ല, വേണ്ടതില്ല. അതേസമയം ഒരാൾ നോമ്പിൽ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, അയാൾ ഭക്ഷണം കഴിച്ചു വെള്ളം കുടിച്ചു, അപ്പൊ നോമ്പ് വാത്തിലായി. ആ വാത്തിൽ എന്ത് വാത്തിലാണ്? എടുത്തു വീട്ടേണ്ട വാത്തിലാകലാണ്. അയാളത് എടുത്തു വീട്ടണം, ആ നോമ്പ് അയാൾ എടുത്തു വീട്ടണം. ദുനിയാവിൽ അതിന്റെ ഹുക്കും വാത്തിലായി എന്നതാണ്. അപ്പൊ ഇത് രണ്ടു രൂപത്തിലുണ്ട്. ഒരു കാര്യം ഹറാമായാൽ പക്ഷെ അതെപ്പോഴും ആ അമൽ വാത്തിലാക്കണമെന്നില്ല. എന്നതുപോലെ നോക്ക്, തലാഖ് ഒരാളുടെ ഭാര്യ ഹൈദലായിരിക്കെ, ആർത്തവകാരിയായിരിക്കെ തലാഖ് ചൊല്ലൽ പാടില്ലാത്തതാണ്. ആർത്തവകാരിയല്ല ശുദ്ധികാലത്ത് തന്നെ, പക്ഷെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ശുദ്ധികാലം വരുന്നത് വരേക്കും തലാഖ് ചൊല്ലാൻ പാടില്ല, പാടില്ലാത്തതാണ്. പക്ഷെ ഒരാൾ ചൊല്ലി, തലാഖ് നടക്കുമോ ഇല്ലേ, തലാഖ് സംഭവിക്കുമോ ഇല്ലേ, വല്ലാഹു തആലാ. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ കൂടുതൽ സഹീഹായ അഭിപ്രായമായി നമ്മൾ മനസ്സിലാക്കുന്നത് തലാഖ് സംഭവിക്കുകയില്ല എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നു ഖയ്യിം, ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ഷെയ്ഖ് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ റഹിമഹുമുള്ളാ, ഇവരുടെയൊക്കെ അഭിപ്രായ പ്രകാരം തലാഖ് സംഭവിക്കുകയില്ല എന്നാണ്. എന്നാൽ തലാഖ് ബാത്തിലാണ്, ആ തലാഖ് ബാത്തിലാണ്, അത് തലാഖിൽ കൂട്ടുകയില്ല. ഹറാമാണെന്ന് മാത്രമല്ല, ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, അത് കൂട്ടുക, തലാഖാവുകയില്ല. ഹയദിന്റെ സമയത്തോ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള തുഹറിന്റെ സമയത്തോ, ശുദ്ധിയുടെ സമയത്തോ ആണ് ഒരാൾ തലാഖ് ചൊല്ലിയതെങ്കിൽ തലാഖ് സംഭവിക്കുകയില്ല. അള്ളാഹുവിന്റെ ഈ ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും പ്രകാരം അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹൻ നബി ഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന. നോക്ക്, തലാഖ് എന്ന വാക്ക് വളരെ കടുത്ത ഒരു വാക്കാണ്. വിവാഹിതരായിട്ടുള്ള പുരുഷന്മാർ നന്നായി ശ്രദ്ധിക്കുക, അല്ലാത്തവരും ശ്രദ്ധിക്കുക. നമുക്ക് തമാശ കളിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണെന്ത് തലാഖ് പോലെയുള്ള കാര്യങ്ങൾ, അതോ അതിന് സമാനമായ വാക്കുകളോ നമുക്ക് തമാശ പറയാൻ പാടില്ല. മനസ്സിലായോ? അതിൽ തമാശ പറയാൻ പാടില്ലാത്തതാണ്. ചില കാര്യങ്ങളുണ്ട്, ജിദ്ദുഹുൻ ഹസ്രുൻ ഹസ്രുഹുന്ന ജിദ്ദുൻ, അതിൽ തമാശയും കാര്യം. ഒരാൾ തമാശക്ക് ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിന്നെ തലാഖ് ഇല്ല എന്ന് പറഞ്ഞാൽ തലാഖ് സംഭവിക്കും. മനസ്സിലായോ? ഹുക്കും ഈ ഹുക്കും അറിഞ്ഞിട്ടുകൊണ്ടാണെങ്കിൽ, ഈ ഹുക്കും ഒരാൾക്കറിയാം, അറിഞ്ഞിട്ടാണ് ഈ വിധി അയാൾക്കറിയാം എങ്കിൽ തമാശക്ക് പറഞ്ഞു, ഞാൻ തലാഖ് ഇല്ലിരിക്കും എന്ന് പറഞ്ഞാൽ എന്തായി, തലാഖ് സംഭവിച്ചു എന്നാൽ അതിൽ തമാശയില്ല. അതുപോലെ തന്നെയാണ് അടിമ, അടിമയെ മോചിപ്പിക്കുക, തമാശക്ക് പറയാൻ ഒരു ഉടമ നീ എന്നെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആള് കഴിച്ചില്ലേ, രക്ഷപ്പെട്ടു, അയാള് സ്വതന്ത്രനായി. അതുപോലെയാണ് തലാഖ്. അത് സഹോദരങ്ങളെ നമുക്ക് തമാശ കളിക്കാനോ ഒന്നുള്ള കാര്യമല്ല. എന്തെങ്കിലും നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ പറയേണ്ട വാക്കല്ല, ഗൌരവപ്പെട്ട വാക്കാണ്. നിക്കാഹും തലാഖൊന്നും ജനങ്ങൾക്ക് കളിക്കാനുള്ളതല്ല, അത് ജനങ്ങളുടെ ഇറുദിന് അഭിമാനത്തെ ബാധിക്കുന്ന സംഗതികളാണ്. വലിയ ദുൽമതിൽ വരും, ചോര ചിന്തുക, സ്വത്ത് കവർന്നെടുക്കുക പോലെയുള്ള ദുൽമകൾ, അതിക്രമങ്ങൾ ചെയ്യാൻ പലരും ഒന്ന് മടിക്കും. എന്നാൽ ജനങ്ങളുടെ അഭിമാനത്തെ തൊട്ട് കളിക്കുന്ന അതിക്രമങ്ങൾ പലരും മടിക്കാറില്ല, അത് ജനങ്ങൾ നിസ്സാരമായി ചെയ്യുന്നു. നമ്മൾ നന്നായി പേടിക്കുക. ഒന്ന് തമാശ പറയേണ്ട സംഗതികളോ എന്തെങ്കിലും തോന്നിയതിന് പറയേണ്ട സംഗതികളോ ഒന്നുമല്ല, മറിച്ച് വളരെ ഗൗരവപ്പെട്ട സംഗതിയാണ്. വഅഖദ്നാ മിൻകും മിതാഖാൻ ഗലീളാ, അള്ളാഹു പറഞ്ഞു അവർ നിങ്ങളിൽ നിന്ന് ബലിഷ്ഠമായ ഒരു കയറാണ് വാങ്ങിയിട്ടുള്ളത്. അള്ളാഹുവിന് അള്ളാഹു ഹലാലാക്കിയതിൽ അവന് വെറുപ്പുള്ള സംഗതിയാണ് തലാഖ് എന്നൊരു ഹദീസുണ്ട്. എന്റെ സിഹത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പണ്ഡിതന്മാർക്കെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ത്, ആ ഹദീസ് സഹീഹാണോ അല്ലേ എന്നതിൽ അള്ളാഹുവിന്, അള്ളാഹു ഹലാലാക്കിയതിൽ വെച്ച് അള്ളാഹുവിന് ഏറെ കോപമുള്ള സംഗതിയാണ് തലാഖ് എന്ന ഹദീസ്. ചിലരത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ ദൈഫാണെന്ന് പറഞ്ഞു. പക്ഷെ സഹോദരങ്ങളെ, ഇത് ഗൌരവപ്പെട്ട സംഗതിയാണ് എന്നതിൽ തർക്കമില്ല, വളരെ ഗൌരവമുള്ള സംഗതിയാണ്. തമാശ പറയാനോ തോന്നുമ്പോഴൊക്കെ പറയാനോ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹു കടുത്ത നിയമങ്ങൾ അതിന് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും, ഇതുകൊണ്ട് കളിക്കും, തോന്നിയ പോലെ ഒഴിവാക്കുക, തോന്നിയ പോലെ എടുക്കുക, പാടില്ലാത്തതാണ്. അള്ളാഹു അതിന് കടുത്ത നിയമങ്ങൾ വെച്ചിരിക്കുന്നു, അതുകൊണ്ട് കളിക്കാതിരിക്കാൻ, ആ ജനങ്ങൾക്ക് കളിക്കാനുള്ളതോ തോന്നിയതുപോലെ പ്രവർത്തിക്കാനുള്ളതോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് അല്ലാഹു ഇത് പറഞ്ഞു, ഉമ്മത്തിന് മുഴുവൻ ഇത് ബാധകമാണ് നോക്ക്. എന്നിട്ട് അതുകൊണ്ടാണ് തലാഖ് എന്നതിനെ പണ്ഡിതന്മാർ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇബ്ൻ കസീർ പറയുന്നു, വമിൻഹാഹുന, ഇവിടെ നിന്നാണ് അഖദൽ ഫുഖഹാഉ അഹ്കാമ അത്തലാഖി വഖസ്സമൂഹു ഇലാ തലാഖി സുന്നഹ വതലാഖി ബിദ്അഹ്. ഇതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ തലാഖിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു, ഒന്ന് തലാഖ് സുന്നഹ, മറ്റത് തലാഖ് ബിദ്അഹ്. ബിദ്അത്തിന്റെ തലാഖ്, സുന്നത്തിന്റെ തലാഖ്. സുന്നത്തിന്റെ തലാഖ് എന്നാൽ എങ്ങനെയാണ് ആ തലാഖ്? തലാഖ് ചെയ്യാൻ എപ്പോഴേ പാടുള്ളൂ? ശുദ്ധിയുള്ള സമയത്ത്. അതുപോലെ ആ ശുദ്ധിയുള്ള സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കാൻ പാടില്ല. ഹൈദിന്റെ സമയത്ത് തലാഖ് പാടില്ല. ഗർഭിണി ആയിരിക്കേ പറ്റുമോ? ഗർഭം അത് മുസ്തബീനാണെങ്കിൽ, തെളിഞ്ഞു, സ്ത്രീ ഗർഭിണിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ തലാഖ് അനുവദനീയമാണ്. ഗർഭിണിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ടുണ്ടെങ്കിൽ അപ്പൊ തലാഖ് എന്താണ്? അനുവദനീയമാണ്. അപ്പൊ മനസ്സിലായോ? നേരത്തെ പറഞ്ഞതിൽ നിന്നുള്ള വ്യത്യാസം, തുഹറിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തലാഖ് പാടില്ല. സ്ത്രീ ശുദ്ധിയിലായിരിക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തലാഖ് പാടില്ല. പക്ഷേ ഗർഭിണിയാണെന്ന് വ്യക്തമായ തലാഖ് അനുവദനീയമാണ്. എപ്പോഴാണ് ഇദ്ദ അവസാനിക്കുക? പ്രസവിക്കുന്നതോടെ. പ്രസവിക്കുന്നതോടെ ഇദ്ദ അവസാനിക്കും. അപ്പൊ ബിദഈയായ ഇബ്നു കസീർ പറയുന്നു, ഫതലാഖു സുന്നഹ, സുന്നത്തായ തലാഖ് എന്ന് പറഞ്ഞാൽ കുലിട്ടു എന്നല്ല ഇതിന്റെ അർത്ഥം, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലുള്ളത് എന്നാണ് ഇതിന്റെ അർത്ഥം, സുന്നത്തിനോട് യോജിച്ചത് എന്നാണ് അർത്ഥം. ഫതലാഖു സുന്നഹ അൻ യുത്തല്ലിഖഹ താഹിറൻ, ശരിയായ തലാഖ് എന്നാൽ ഒരാൾ സ്ത്രീയെ തലാഖ് ചൊല്ലലാണ്, താഹിറൻ, അവൾ ഹൈദിലല്ലാതിരിക്കെ, ശുദ്ധിയിലായിരിക്കെ, മിൻ ഗൈരി ജിമാഇൻ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്ത നിലക്ക്, ഔ അല്ലെങ്കിൽ ഹാമിലൻ ഖദിസ്തബാന ഹംലുഹ, അല്ലെങ്കിൽ എപ്പോഴാണ് ഹാമിലൻ, ഗർഭിണിയായിരിക്കെ തലാഖ് ചൊല്ല എന്നുള്ളത് അനുവദനീയമാണ്. ഖദിസ്തബാന ഹംലുഹ, ഗർഭം ഉണ്ടെന്ന് വ്യക്തമായിട്ടുണ്ടെങ്കിൽ. സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, നേരത്തെ അനുവദനാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ചെയ്യണമെന്നല്ല, അത് അവരോടുള്ള ക്രൂരതയല്ല, മറിച്ച് പല സന്ദർഭങ്ങളിൽ അത് അനിവാര്യമായി തീരും. പല സന്ദർഭങ്ങളിൽ അത് അനിവാര്യമായി ചെയ്യും. ഒരിക്കലും യോജിച്ചു പോകാൻ സാധിക്കുകയില്ല എന്ന് വന്നാൽ അത് അനുവദനമായി തീരും. വൽ ബിദഈ, ബിദഈയായ തലാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ അൻ യുത്തല്ലിഖഹ ഫീ ഹാലിൽ ഹൈദ്, ഹൈദിന്റെ സമയത്ത് ആർത്തവകാരിയായിരിക്കെ പെണ്ണിനെ തലാഖ് ചൊല്ലുക എന്നതാണ്. ഔ ഫീ തുഹ്റിൻ, അല്ലെങ്കിൽ ശുദ്ധിയിലായിരിക്കെ ചൊല്ലൽ, ഖദ് ജാമഅഹ ഫീഹി, അവളെ ആ സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. വലായതിരി, അറിയുകയില്ല, അഹമലത് അംല, ഗർഭിണിയാണോ അല്ലേ, ഗർഭം ധരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയുകയുമില്ല. അങ്ങനെയുള്ള സമയത്ത് തലാഖ് ചൊല്ലിയാൽ അത് ബിദഈയായ തലാഖാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിയമം വന്നിട്ടുള്ളത്? കാരണം ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ല, ബുദ്ധിയുള്ള ഏവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരു കുട്ടി ജനിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പിതാവ് ആരാണ് എന്ന വിഷയം, കുട്ടിയുടെ പിതാവ് ആരാണ് എന്ന വിഷയം. അത് ഇഷ്ടിബാഹിതായി പോകും, അത് സംശയാസ്പദമായി പോകും ഇങ്ങനെയല്ലാതെ തലാഖ് നടന്നാൽ. അത് സംശയാസ്പദമായി പോകും. അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാകും, അപ്പൊ ഹൈദിന്റെ സമയത്ത് എന്താണ്, തർക്കമില്ലല്ലോ എന്ന് സംശയം ഉണ്ടാകും. അവിടെയാണ് ഒരു വിഷയം ഉള്ളത്, അതായത് ഗർഭിണിയായ സ്ത്രീ, അവൾക്ക് ഹൈദുണ്ടാകുമോ ഇല്ലേ, ഗർഭിണിയായ സ്ത്രീക്ക് ആർത്തവം ഉണ്ടാകുമോ ഇല്ലേ. അള്ളാഹുവിന്റെ കിതാബിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇതിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു ഉണ്ടാവുകയില്ല, എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാകുക? പൊതുവെ ഗാലിബൻ, പൊതുവെ ഉള്ള അവസ്ഥ അനുസരിച്ച്. വേറെ ചിലർ പറഞ്ഞില്ല, അങ്ങനെ പറയാൻ കഴിയുകയില്ല, ഗർഭിണിയായിരിക്കും ഹൈദ് ഉണ്ടാവുകയില്ല, അർത്ഥം ഉണ്ടാവുകയില്ല എന്ന് പറയാൻ ഉറപ്പിച്ച് പറയാൻ കഴിയും. അള്ളാഹുവിന്റെ കിതാബിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ അങ്ങനെ വന്നിട്ടില്ല എന്ന്. അല്ലാഹു അലം, ഇതിൽ കൂടുതൽ സഹീഹായ, ശരിയായ അഭിപ്രായമായി നമുക്ക് മനസ്സിലാകുന്നത് ഗർഭിണിയായിരിക്കെ സ്ത്രീക്ക് ഹൈദ് വരികയില്ല എന്ന് പറയാൻ കഴിയില്ല, ചില സമയത്ത് വന്നേക്കും. അങ്ങനെ പല ആളുകൾക്കുണ്ടായിട്ടുണ്ട്, മാത്രമല്ല കിതാബിലോ സുന്നത്തിലോ വ്യക്തമായി ഒന്നും വന്നിട്ടില്ല. അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുപോലെ ഇതുപോലുള്ള ചില നിയമങ്ങൾ അല്ലാഹു അലം അതിന് സൂചനയാണ്. ഹൈദുള്ള സമയത്ത് തലാഖല്ലയാൽ ശരിയാവുകയില്ല എന്ന് പറഞ്ഞാൽ, ഹൈദുണ്ടെങ്കിൽ ഗർഭിണിയല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയുകയില്ല. ചിലപ്പോ ഗർഭിണിയായിരിക്കും, ഹൈദ് വന്നേക്കാം. അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹാദ ശൈഉൻ കതബ അല്ലാഹു അലാ ബനാതി ആദം, അള്ളാഹു ആദമിന്റെ പെൺമക്കൾക്ക് എഴുതി വച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. ആയിഷ റളിയല്ലാഹു അൻഹ ഹജ്ജിനിടയിൽ അവർക്ക് ഹൈദുണ്ടായപ്പോൾ അവർ കരഞ്ഞു, ബാക്കിയുള്ളവർക്കൊക്കെ ഉംറ ചെയ്യാൻ അവസരമുണ്ട്, എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന ഹാദ കതബഹു അല്ലാഹു അലാ ബനാതി ആദം, ആദമിന്റെ പെൺമക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എഴുതി വെച്ചിട്ടുള്ളതാണ്, അള്ളാഹു തീരുമാനിച്ചതാണ്. അതിൽ നിന്ന് സ്ത്രീകൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പെൺമക്കളായതുകൊണ്ട് അവർക്കത് ബാധകമാണ്. വഅഹ്സുൽ ഇദ്ദ, അള്ളാഹു പറഞ്ഞു വഅഹ്സുൽ ഇദ്ദ, വഅഹ്സു അൽ ഇദ്ദ, നിങ്ങൾ ഇദ്ദ കണക്ക് കൂട്ടുകയും ചെയ്യുക. ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹൈദ് അതിന്റെ സമയത്ത് ചൊല്ലാൻ പാടില്ല, തുഹറിന്റെ സമയത്ത് ചൊല്ലണം, ഇതൊക്കെ ആർക്കാണ് ബാധകം? ഹൈദുള്ള സ്ത്രീകൾക്കാണ്, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല. അല്ലാത്ത സ്ത്രീകൾ ആരാണ്? ആയിസത്തായ സ്ത്രീകൾ, ഹൈദ് നിലച്ചിട്ടുള്ള, പ്രായമേറി ഹൈദ് നിലച്ചിട്ടുള്ള സ്ത്രീകൾ, അവർക്കത് ബാധകമല്ല. അതുപോലെ ഹൈദിന്റെ പ്രായം എത്താത്ത പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ, അവർക്കും അത് ബാധകമല്ല. ഇസ്ലാമിൽ അവരെ വിവാഹം ചെയ്യാന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തിട്ടുള്ളത് പോലെ, ആയിഷ റളിയല്ലാഹു അൻഹക്ക് അവരോട് ഏറ്റവും നസീഹത്ത് ഉള്ള അവരുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ, അവർക്ക് ഈ ലോകത്തും പരലോകത്തും ഖൈറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരിക്കുക എന്നതുകൊണ്ട് അവരെ വിവാഹം ചെയ്തു കൊടുത്തു. സമാനമായ സന്ദർഭം ഉണ്ടായാൽ അത് അനുവദനീയമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ ഹൈദ് വരുന്നതിന് മുമ്പുള്ള പെൺകുട്ടികൾ, അതുപോലെ ഹൈദ് നിലച്ചിട്ടുള്ള സ്ത്രീകൾ, അവർക്ക് ഈ പറഞ്ഞ തലാഖിന്റെ ഈ രണ്ട് നിയമം ബാധകമല്ല, കാരണം അവർക്ക് ഹൈദില്ല. വഅഹ്സു ഇദ്ദ, എന്നിട്ട് അള്ളാഹു പറഞ്ഞത് നോക്കൂ, വഅഹ്സു നിങ്ങൾ കണക്ക് കൂട്ടുക, അല്ല ഇദ്ദ എന്ത് കണക്ക് കൂട്ടുക, ഇദ്ദ കണക്ക് കൂട്ടുക. ഈ പറഞ്ഞ ഇദ്ദ ഏതാണ്? ഇതിന് ഇത് തലാഖ് ചൊല്ലി തിരിച്ചെടുക്കാൻ ഭർത്താവിന് അനുമതിയുള്ള സമയം, അതിനാണ് ഇദ്ദ എന്ന് പറയുക. നന്നായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇദ്ദ എന്നത് എന്താണ്? ഇദ്ദ എന്നത് എന്താണ്? ഒരു പുരുഷൻ അവന്റെ അയാളുടെ ഭാര്യയെ തലാഖ് ചൊല്ലിയാൽ അയാൾക്ക് മൂന്ന് ഖുറൂഇൻ ഉള്ളിൽ ഈ ഭാര്യയെ തിരിച്ചെടുക്കാം. ഖുറൂ എന്നാൽ മൂന്ന് ശുദ്ധികാലം, മൂന്ന് ഹൈദാണെന്നും മൂന്ന് ശുദ്ധികാലമാണെന്നും അഭിപ്രായമുണ്ട്. മൂന്ന് ഹൈദിനുള്ളിൽ, മൂന്ന് പ്രാവശ്യം ഹൈദ് വരുന്നതിനുള്ളിൽ ഈ തലാഖ് ചൊല്ലപ്പെട്ട ഭാര്യയെ അയാൾക്ക് തിരിച്ചെടുക്കാം. തിരിച്ചെടുക്കാൻ എന്ത് വേണ്ടതില്ല? അവരുടെ സമ്മതം വേണ്ടതില്ല. രണ്ട്, പുതിയ മഹർ വേണ്ടതില്ല. മൂന്ന്, പുതിയ നിക്കാഹ് വേണ്ടതില്ല. ആര്? ഇയാളുടെ വലിയൊന്നും നിക്കാഹ് ചെയ്യേണ്ട ആവശ്യമില്ല, മഹറില്ല. അതുപോലെ പെണ്ണിന്റെ സമ്മതം ആവശ്യമില്ല. അതുപോലെ ഈ മൂന്ന് ശുദ്ധികാലം വരേക്കും ഈ പെണ്ണിന്റെ ചെലവ്, ഭക്ഷണം, പാർപ്പിടം എന്നതൊക്കെ ഈ തലാഖ് ചൊല്ലിയ ഭർത്താവിന്റെ മേൽ ബാധ്യതയാണ്. ഇതാണ് ഇദ്ദ എന്ന് പറയുന്നത്. ഈ മൂന്ന് ശുദ്ധികാലം കഴിഞ്ഞാൽ പിന്നെ തലാഖ് പൂർണ്ണമായി സംഭവിച്ചു. അപ്പോൾ ഈ പെണ്ണ് ഈ ഭർത്താവിന്റെ കീഴിലല്ല, അവൾ സ്വതന്ത്രയായി. പിന്നെ അവളെ വിവാഹം ചെയ്യണമെങ്കിൽ സാധാരണ വിവാഹം ആലോചിച്ച് ചെല്ലുന്ന പുരുഷന്മാരുടെ കൂട്ടത്തിൽ മാത്രമാണ് ആരുടെ സ്ഥാനം? പഴയ ഭർത്താവിന്റെ സ്ഥാനം. അവളുടെ സമ്മതം വേണം, മഹർ വേണം, അവളുടെ വലിയ നിക്കാഹ് ചെയ്തു കൊടുക്കണം. മനസ്സിലായോ? അതുവരെ ഈ മൂന്ന് ശുദ്ധികാലം വരേക്കും ഇയാളുടെ കീഴിൽ തന്നെയാണ് അവൾ, ഇയാളുടെ കീഴിൽ തന്നെയാണ്. ഇങ്ങനെ ഒരു തവണ സംഭവിച്ചു, അയാൾ തിരിച്ചെടുത്തു മൂന്ന് ശുദ്ധികാലത്തിനുള്ളിൽ. രണ്ടാമത്തെ തവണ സംഭവിച്ചു, തിരിച്ചെടുത്തു മൂന്ന് ശുദ്ധികാലത്തിനുള്ളിൽ, അല്ലെങ്കിൽ പുതിയ നിക്കാവുണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട്. മൂന്നാമത് മൂന്ന് തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ ഭർത്താവിന് ഈ പെണ്ണിനെ വിവാഹം ചെയ്യാൻ പാടില്ല. ഇദ്ദക്ക് മുമ്പാകട്ടെ, ഇദ്ദക്ക് ശേഷമാകട്ടെ, ഇദ്ദക്ക് മുമ്പ് ഇദ്ദ കഴിഞ്ഞതിന് മുമ്പ് തിരിച്ചെടുക്കാനോ ഇദ്ദക്ക് ശേഷം പുതിയ നിക്കാഹിലൂടെ എടുക്കാനോ പാടില്ല. മൂന്ന് തലാഖ് കഴിഞ്ഞാൽ ഭർത്താവിന് ഭാര്യയെ തിരിച്ചെടുക്കാനോ നിക്കാഹ് ചെയ്യാനോ പാടില്ല. മറിച്ച് എന്തു വേണം, ഈ പെണ്ണിനെ വേറൊരാള് വിവാഹം ചെയ്യണം, എന്നിട്ട് ആ ബന്ധം തലാഖിലൂടെ വേർപിരിയണം. എങ്കിൽ മാത്രമേ പഴയ ഭർത്താവിന് ഈ പെണ്ണിനെ വീണ്ടും വിവാഹം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ മൂന്ന് തവണ തലാഖ് സംഭവിച്ച ഒരാൾക്ക് അയാളുടെ പഴയ ഭാര്യയെ ഹലാലാക്കി കൊടുക്കാൻ വേണ്ടി ഒരാൾ താൽക്കാലികമായി ആ പെണ്ണിനെ വിവാഹം ചെയ്യുക, ഇങ്ങനൊരു ഏർപ്പാടുണ്ട്. ഏറ്റവും വൃത്തികെട്ട ഇസ്ലാമിന്റെ മുഖം മറ്റുള്ളവർക്കിടയിൽ വികൃതമാക്കുന്ന ഒരു പണി. നമ്മുടെ നാട്ടിലുണ്ടത് മുസ്ലിയാക്കന്മാരാണ് അതിന്റെ ആളുകൾ, ഷിർക്കിന്റെയും കുഫറിന്റെയും ആളുകൾ. അവർക്ക് എന്ത് മടിയാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൈസുൽ മുസ്താർ എന്നാണ് അങ്ങനെയുള്ള ആളുകളെ വിളിച്ചത്. ശപിച്ചിരിക്കുന്നു. ഹലാലാക്കി കൊടുക്കാൻ നിൽക്കുന്നവനെയും ആർക്കു വേണ്ടിയാണോ ഹലാലാക്കി കൊടുത്തത്, ഇവൻ പഴയ ഭർത്താവ് അവനെ തൈസുൽ മുസ്താർ വാടകക്കെടുത്ത കുട്ടനാട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ളവരെ വിളിച്ചിരിക്കുന്നു. ഏറ്റവും വൃത്തികെട്ടതാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കീഴിലുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഹദ്ദ് നടപ്പാക്കും, എന്തിന്റെ, വ്യഭിചാരത്തിന്റെ ശിക്ഷ നടപ്പാകരുന്നുവല്ലെന്നാണ് ആര് പറഞ്ഞത്? ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോ ഏറ്റവും വൃത്തികെട്ട പരിപാടിയാണ്. അപ്പൊ ഈ മൂന്ന് തലാഖ് എങ്ങനെയാണ് നടക്കുക, അതിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതാണ് മുത്തലാഖ് എന്ന് മൂന്നും തലാഖിന് കൂട്ടിയിട്ട് ഒരു വാക്കുണ്ടാക്കി പറയുന്നത്. ചില ജാഹിലുകൾ ഇതിന്റെ വാർത്തയൊക്കെ കൊടുക്കുമ്പോൾ കാണാം, മൂന്ന് നഖാബ് ധരിച്ച സ്ത്രീകളെ ഫോട്ടോ കൊടുക്കുക, ഓന്റെ ജാലിത് മൂന്ന് പെണ്ണുങ്ങളും ഒരുമിച്ച് തലാക്കുമല്ലോ എന്നിട്ടായിരിക്കും. എന്തെങ്കിലും അറിയണ്ടേ? ഇസ്ലാമിനെ പരിഹസിക്കാൻ മാത്രം അല്ലേ പഠിച്ചിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചൊന്നും അവനറിയില്ല. പിന്നെ ഏതാണ് നമുക്ക് വേണ്ടത്? ചില ആളുകൾ പറഞ്ഞതുപോലെ, അതെ ഞങ്ങൾക്ക് സംബന്ധം നാലേ പാടുള്ളൂ, നിങ്ങൾക്ക് അസംബന്ധം എത്രയാവാലോ എന്ന് ചോദിച്ചതുപോലെ അങ്ങനെയുള്ള കൗമാണ് നമ്മളെ പരിഹസിക്കാൻ വരുന്നത്, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ പരിഹസിക്കാൻ വരുന്നത്. നമ്മൾ ഈ ദീനിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. റദീതു ബില്ലാഹി റദീന ബില്ലാഹി റബ്ബൻ ഇസ്ലാമി ദീനൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല. അള്ളാഹു ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അവതരിപ്പിച്ചു തന്ന ദീനാണിത്. ഈ ദീനിലെ നിയമങ്ങൾ മനുഷ്യന്റെ അഭിമാനവും അവന്റെ അന്തസ്സും അവന്റെ എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്ന ഏറ്റവും ഖൈറായ നിയമങ്ങളാണ്. അപ്പൊ മുത്തലാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മലയാളത്തിലൊരു വാക്കാണ്. ഈ മൂന്ന് തലാഖ് ഒരാൾ ഒറ്റയടിക്ക് ചൊല്ലിയാൽ നടക്കോ ഇല്ലേ എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരാൾ തന്റെ ഭാര്യയോട് ഞാൻ നിന്നെ മൂന്ന് തലാഖും ചൊല്ലിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നെ തലാഖ് ചൊല്ലി, രണ്ടാമത്തും ചൊല്ലി, മൂന്നാമത്തും ചൊല്ലി എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മൂന്നും ഒരുമിച്ച് നടക്കുമോ അല്ല ഒന്നേ നടക്കുള്ളൂ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മൂന്നൊന്നായി നടന്നാൽ എന്തായി? പിന്നെ ഈ ചൊല്ലിയവന് ഇവളെ തിരിച്ചെടുക്കാനോ പുതിയ നിക്കാഹിലൂടെ ഭാര്യയാക്കാനോ പാടില്ല. എന്തു വേണം? ഇവളെ വേറൊരാൾ വിവാഹം ചെയ്യണം സ്വാഭാവികമായി. എന്നിട്ട് സ്വാഭാവികമായി അത് തലാഖിലെത്തണം. എന്നിട്ട് പിന്നെ ഇയാൾ കല്യാണം ആലോചിക്കണം, അവളുടെ സമ്മതം ഉണ്ടെങ്കിൽ നിക്കാഹ് വലിയ കഴിച്ചു കൊടുക്കണം. അങ്ങനെ സംഭവിക്കും. ഈ മൂന്നും മൂന്നായി കൂട്ടിയാൽ, മൂന്നും ഒന്നായിട്ടേ പരിഗണിക്കുള്ളൂ എങ്കിലോ, അത് മൂന്നല്ല ഒറ്റയടിക്ക് 300 വലിയാലും എന്തേ ആവുള്ളൂ, ഒരു തലാഖ്. അതിന് മൂന്ന് ശുദ്ധികാലത്തെ ഐദ്ദ, അതിനിടയിൽ ഇയാൾക്ക് തിരിച്ചെടുക്കാം. സമ്മതം വേണ്ട, നിക്കാഹ് വേണ്ട, മെഹർ വേണ്ട. ഇനി മൂന്ന് ശുദ്ധികാലം കഴിഞ്ഞാൽ നിക്കാഹിലൂടെ തിരിച്ചെടുക്കാം. അപ്പൊ ഇതിലേതാണ് ശരിയായ അഭിപ്രായം? അല്ലാഹു ആലം. അതിൽ കൂടുതൽ ശരിയായ അഭിപ്രായവും ഇസ്ലാമിന്റെ നീതിപൂർവമായ നിയമങ്ങളോട് യോജിച്ച അഭിപ്രായവും എത്ര ചൊല്ലിയാലും ഒന്നേ പോകുള്ളൂ എന്നതാണ്. എത്ര ചൊല്ലിയാലും ഒരു തലാഖേ സംഭവിക്കൂ എന്നതാണ്. മഹാനായ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശിഷ്യ ഇബ്നുൽ ഖയ്യിം, അദ്ദേഹം ജാദുൽ ഇഅ്ലാമുൽ മുഅഖ്ഖിഈൻ എന്ന കിതാബിൽ ഒരുപാട് 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 തെളിവുകളിലൂടെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ഇതും. അതുപോലെ ഈ മുഹല്ലിലാക്കാൻ ഹലാലാക്കി കൊടുക്കാൻ നിൽക്കുന്ന അതിനെക്കുറിച്ചൊക്കെ ഏറ്റവും നന്നായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സംസാരിച്ചിരിക്കുന്നു. അതാണ് അതിൽ ശരിയായ അഭിപ്രായം. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ മൂന്ന് ശുദ്ധികാലത്തെ ഇദ്ദ എന്നത് ആർക്കാണ് ബാധകം? ഹൈദുള്ള സ്ത്രീകൾക്കാണ്. അല്ലാത്ത സ്ത്രീകൾ, ചെറിയ പെൺകുട്ടിയോ അല്ലെങ്കിൽ ഹൈദ് നിന്ന വൃദ്ധയായ സ്ത്രീയോ ആണെങ്കിൽ അവരുടെ ഇദ്ദ മൂന്ന് മാസമാണ്. അവരുടെ ഇദ്ദ മൂന്ന് മാസമാണ്. ഗർഭിണികളുടെ ഇദ്ദ പ്രസവം വരെയാണ്. ഇന്ന് തൊലാത്തു ചൊല്ലി നാളെ പ്രസവിച്ചാൽ ഇദ്ദ കഴിഞ്ഞു, അവൾ വേർപെട്ടു. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇദ്ദ. ഇതും വേറൊന്നും തമ്മിൽ ആളുകൾക്ക് മാറിപ്പോകാറുണ്ട്. ഭർത്താവ് മരിച്ചാലുള്ള തഹദീദ് ഇദ്ദ എന്ന് പറയാം. ഭർത്താവ് മരിച്ചാൽ ഭർത്താവിനോടുള്ള സ്ത്രീയുടെ ബന്ധം വളരെ കടുത്ത ബന്ധമാണ്. ഭർത്താവുമായുള്ള സ്ത്രീയുടെ അടുപ്പവും അങ്ങനെ തന്നെ മാനസികമായി അവർ ആ അതിൽ നിന്ന് മോചിതയാകാൻ തന്നെ കാലെടുക്കും. പുരുഷനെ പോലെയല്ല, പുരുഷനെ പോലെയല്ല അവർ. ചില ആളുകൾ ഇതും പരിഹരിച്ച് പറയാറുണ്ട്, ഭാര്യ വെച്ച ഓന് വിറ്റേന്ന് പോയി കെട്ടാം, ഇവര് 4 മാസം കാത്തിക്കണം. പറഞ്ഞാൽ അഖലില്ല, ബുദ്ധിയില്ലാതെ, അതുപോലെ യാതൊരു വിവേകവും ഇല്ലാത്ത ആളുകളാണ് അങ്ങനെ സംസാരിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ആണ് പെണ്ണ് ഒരുപോലെയല്ല. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ത്രീകളുണ്ട്, വിവാഹം കഴിഞ്ഞ് കുറെ കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് വേറെ ഭർത്താവ് വേണ്ട എന്ന് പറയുന്ന സ്ത്രീകളുണ്ട്. എന്താണ് കാരണം? അങ്ങനെയുള്ള ബന്ധമാണ് അവർക്ക് ഭർത്താവുമായുള്ള ബന്ധം. എന്നാൽ അതുകൊണ്ടാണ് പലരും പിന്നെ ഈ സ്ത്രീയെ വേറെ വിവാഹം കഴിപ്പിക്കാൻ പലരും ആലോചിക്കാറില്ല. അതൊരു തെറ്റാണ്, വേറൊരു തെറ്റാണ്, നമ്മൾ തിരുത്തേണ്ട തെറ്റാണ്. ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് മരിച്ചാൽ അവൾ ചിലപ്പോൾ കുറെ കാലം പറഞ്ഞേക്കും എനിക്ക് വേറെ വിവാഹം വേണ്ട എന്ന്. പക്ഷേ വർഷങ്ങൾ കഴിയുന്നതിനെ മറക്കും, മനുഷ്യനാണ്. ഇൻസാൻ മഹല്ലുൻ നിസ്യാൻ, ഇൻസാൻ നിസ്യാന്റെ ആളാണ്, മറവീടാണ്. അള്ളാഹുവിന്റെ നിഅമത്താണ് ചില സമയത്ത് മറവി എന്നത്. അപ്പൊ ചിലപ്പോ ഒരു വർഷം വരെ പറഞ്ഞേക്കും, അവ നമ്മൾ പിന്നെ ഒന്നും ആലോചിക്കൂല. കാരണം അവൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറെ നമ്മൾ ചോദിച്ചു വേറെ വിവാഹം വേണ്ടെന്ന് പറയും. ഇത് വർഷങ്ങൾ കഴിയുന്നേനെ ഇങ്ങനെ ആയിരിക്കുകയില്ല, നമ്മളിങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പൊ എന്താണ് ആ പെണ്ണിന്റെ ബന്ധുക്കൾ, അവളോട് അടുത്ത ആളുകൾ മുൻകൈ എടുക്കണം വേറെ വിവാഹം കഴിപ്പിക്കാൻ, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടായേക്കാനിടയുണ്ട്. സ്ത്രീകളെ കെണിയിൽപ്പെടുത്തുന്ന, അവരെ തങ്ങളുടെ മോശമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പലരും, ഇത്തരത്തിലുള്ള സ്ത്രീകളെ പെട്ടെന്ന് വലയിലാക്കാൻ സാധ്യതയുണ്ട്, തുണയില്ലാത്ത സ്ത്രീകളെ. അപ്പോ അതിനൊക്കെ കാരണം പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ ഭർത്താവ് മരിച്ചിട്ടുണ്ടാവും. അവരാദ്യം കുറെ കാലം അങ്ങനെ പറയും, അത് കേട്ട് ബന്ധുക്കൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടല്ലോ അവൾക്ക് വേറെ വേണ്ട, ഇത് വർഷങ്ങൾ കഴിഞ്ഞാൽ അതേ ചിന്തയായിരിക്കില്ല, പിന്നെ അവർക്ക് പറയാൻ മടിയായിരിക്കും. ആണുങ്ങളെ പോലെ പറയില്ലല്ലോ, സ്ത്രീകളെല്ലാവരും അങ്ങനെ പറയുകയില്ല, എന്നെ വേറെ വിവാഹം നോക്കണം, ഭർത്താവിനെ നോക്കണം എന്ന് പറയുകയില്ല. പുരുഷന്മാർ, ബന്ധപ്പെട്ട ആളുകൾ അവർക്ക് വിവാഹം നോക്കണം, അവരോട് ആലോചിക്കണം, അവരോട് ചോദിക്കണം. ഒരു വർഷം കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, 2 വർഷം കഴിഞ്ഞാൽ ചോദിക്കണം, പിന്നെയും ചോദിക്കണം, പിന്നെയും ചോദിക്കണം. അങ്ങനെ ചോദിക്കൽ നമ്മുടെ ഉമ്മത്ത് എന്നൊക്കെ നമ്മുടെ ബാധ്യതയാണ്, അതവരോട് ചെയ്യുന്ന റഹ്മത്താണ്. അപ്പൊ പറഞ്ഞു വന്നത്, ഭർത്താവ് മരിച്ചാൽ സ്ത്രീയുടെ ഇദ്ദ 4 മാസവും 10 ദിവസവുമാണ്. 4 മാസവും 10 ദിവസവും. എന്നാൽ ഗർഭിണികൾക്ക് അവരുടെ ഇദ്ദ പ്രസവത്തോടെ തീരും. ഇന്ന് ഭർത്താവ് മരിച്ചു, നാളെ പ്രസവിച്ചു, ഇദ്ദ കഴിഞ്ഞു, അവർക്ക് അതിനുശേഷം വേറെ വിവാഹം ആവാം. അള്ളാഹുവിന്റെ ഹിക്മത്ത് ഇതിന്റെ ഒക്കെ പിന്നിലുണ്ട്. എല്ലാ നിയമങ്ങൾക്കും പിന്നിലും അള്ളാഹുവിന്റെ അതിമഹത്തായ ഹിക്മത്തുണ്ട്. കാരണം അള്ളാഹു അലം പല കാരണങ്ങൾ അതിലുണ്ടായേക്കാം. ഒന്ന്, കുട്ടി ജനിച്ചാൽ അവരുടെ ചിന്താഗതിയും ഇതൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവരെ സംരക്ഷിക്കാൻ, കുട്ടിയെ സംരക്ഷിക്കാനൊക്കെ ആവശ്യമുണ്ട്, ഒരു പുരുഷന്റെ തുണ ആവശ്യമുണ്ട്. അള്ളാഹുവിന്റെ നിയമങ്ങൾ ഏതിലും ഖൈറാണുള്ളത്, അള്ളാഹുവിന്റെ നിയമങ്ങളിലൊന്നിലും യാതൊരു ഷറും ഇല്ല. വാഹ്ശുൽ ഇദ്ദ, നിങ്ങൾ ഇദ്ദ കണക്ക് കൂട്ടുക, ഇദ്ദ നിങ്ങൾ കണക്ക് കൂട്ടുക. വത്തഖുല്ലാഹ റബ്ബക്കും, നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇൻഷാഅല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദർസിൽ പറയാം. വല്ലാഹു തആല ആലം, വസല്ലല്ലാഹു വസല്ലമ വബാറക അല അബ്ദിഹി വറസൂലിഹി നബിയന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.